Praise the Lord. Psalms chapter 89 verse 8. Sangirtanam 89-ന്റെ 8. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നെ പോലെ ബലവാൻ ആരുള്ളൂ? ബലവാനായ ദൈവം, ഡോമിനിപൊട്ടന്റ് ഗോഡ്. ബലവാനായ ദൈവം നിന്നെ പോലെ ആരുള്ളൂ എന്ന് സങ്കീർത്തനക്കാരൻ ചോദിച്ചത് പുറപ്പാട് പുസ്തകം 15-ൽ മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ദൈവത്തെ കണ്ടുകൊണ്ടാകണം. അതുപോലെ തന്നെ സങ്കീർത്തനം 31-2 യഹോവ നമ്മെ ബലഹീനതയിൽ സഹായിക്കുന്ന ദൈവം ആകുന്നുവെന്നും മനസ്സലിവുള്ള ദൈവമാകുന്നുവെന്നും അവിടെ സങ്കീർത്തനക്കാരൻ സൂചിപ്പിക്കുന്നു. തന്റെ ചെവി നമ്മിലേക്ക് ചായ്ച്ച് വേഗം നമ്മെ വിടുവിക്കുന്ന ഒരു ബലവാനായ ദൈവത്തെയാണ് 31-ാം സങ്കീർത്തനൻ 2-ാം വാക്യത്തിൽ കാണുന്നത്. വയോധികനായ ഒരു ഗ്രാമീണൻ ആരെ കണ്ടാലും യേശു ആരെന്നും അവന്റെ മഹത്വത്തെ പറ്റിയും വാചാലനായി സംസാരിച്ചിരുന്നു. ഇപ്രകാരം സംസാരിക്കുന്നതിന്റെ കാരണത്തെ പറ്റി ഒരു സുഹൃത്ത് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു. മറുപടി പറയുന്നതിന് പകരം കുറെ പുല്ലും കമ്പും വൃത്തത്തിലിട്ട് തീ കത്തിച്ച ശേഷം ഒരു പുഴുവിനെ അതിന്റെ നടുവിലിട്ടു. പാവം പുഴു രക്ഷയ്ക്കായി വേഗത്തിൽ ഇഴഞ്ഞു ചുറ്റും. ചുറ്റുമുള്ള തീയാൽ അതിന് പുറത്തേക്ക് വരുവാൻ കഴിഞ്ഞില്ല. കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ പാവം ജീവി തല ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം തന്റെ വിരൽ നീട്ടി പുഴുവിനെ തൊട്ടു. അതാ വിരലിലൂടെ ഇഴഞ്ഞ് സുരക്ഷിത സ്ഥാനത്തെത്തി. അതിനുശേഷം വയോധികനായ ഗ്രാമീണൻ ഇപ്രകാരം പറഞ്ഞു, ഒരിക്കൽ ഞാനും ഇതേ അവസ്ഥയിലായിരുന്നു. എന്നാൽ എന്റെ നിലവിളി കേട്ട് എന്നെ ശക്തിപ്പെടുത്താൻ എത്തിയ ഒരു ദൈവത്തെ ഞാൻ കണ്ടു. അവനെ ഞാൻ എങ്ങനെ മറക്കും? അതിനാലാണ് സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വാചാലനായി പോകുന്നത്. പ്രിയരെ, യേശു നമ്മെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തിയത്, ആശ്വസിപ്പിച്ചത് എത്ര അനുഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എത്രയെത്ര തവണയാണ് അവൻ നമ്മെ രക്ഷിച്ചത്. നമ്മുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിച്ച ഈ ദൈവത്തെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതയാത്ര ഈ ലോകത്തിലൂടെ ആകുമ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് അപ്പൻ അറിയാവുന്നതിനാൽ അദ്ദേഹം നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ 12:9 അപ്പോസ്തോലനായ പൗലൂസ് ഇത് വ്യക്തമാക്കുന്നു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ കൃപയാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ആവശ്യം. അത് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. അതിനാൽ നാം ബലഹീനതയിൽ തളരുവാൻ പാടില്ല. നാം തളർന്നാൽ അത് സാത്താന് കീഴ്പ്പെടുന്നതിന് തുല്യമാണ്. നാം യുദ്ധക്കളത്തിലുള്ള പോരാളികളാകയാൽ ചില നിർദ്ദേശങ്ങൾ വചനം നമുക്ക് പ്രത്യേകം തരുന്നുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി, നാം ക്രിസ്തുവിൽ ശക്തിപ്പെടണം. സ്ട്രെങ്ത് കംസ് ഫ്രം ക്രൈസ്റ്റ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ടു ഹിം. എഫേസിയർ 6:10 കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക എന്ന നിർദ്ദേശം നമുക്ക് ലഭ്യമാകുന്നു. എന്റെ അപ്പൻ എന്ന് പറയുക മാത്രമല്ല നാം ചെയ്യേണ്ടത്, അപ്പനെ വിശ്വസിക്കുകയും അപ്പം പറയുന്നത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിൽ നിന്ന് ശക്തി ധരിക്കുവാൻ നാം ഒരുക്കപ്പെടുന്നത്. അപ്പനിൽ വിശ്വസിക്കുകയും അപ്പനെ അനുസരിക്കുകയും ചെയ്യണം. ഇതിനായി നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ അവിടെ തന്നെ കാണാം. ഒന്നാമതായി, ഉണർവോടെ ഇരിക്കണം. രണ്ടാമതായി, നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം. മൂന്ന്, നമ്മുടെ വാക്ക് മാറാത്തതായിരിക്കണം. നാല്, സ്നേഹമുള്ള ഹൃദയത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളാകുക. ഈ നാല് ഗുണങ്ങളുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൽ ശക്തിപ്പെട്ടവരാകും. നമ്മെ തകർക്കുവാനെത്തുന്ന ചതിയന്മാരും വഞ്ചകന്മാരും ആകർഷകമായ കാര്യങ്ങൾ കാട്ടി വീഴ്ത്തുക മാത്രമല്ല, നമ്മെ വിഴുങ്ങുവാനായി ഊടാടി നടക്കുന്നവരുമാണെന്ന് മറന്നുപോകരുത്. ഈ സാത്താന്യ സൈന്യം ഫെലിസ്ത്യ മല്ലന്മാരെ പോലെയാണ്. ഇവരിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. മല്ലനായ ഗോലിയാത്തിനെ കണ്ട്, അവന്റെ വെല്ലുവിളി കേട്ട് ഭയന്ന ഇസ്രായേൽ സൈന്യത്തെ പോലെ നാം പുറകോട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്രായേൽ സൈന്യം പുറകോട്ടു പോയപ്പോൾ ഒരു ഇടയ ചെറുക്കന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. ക്രിസ്തുവിൽ ശക്തിപ്പെട്ടവന്റെ രംഗപ്രവേശമാണ് അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയത്. ഇവന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അഭിഷേക തൈലം വീണവന്. ഈ അഭിഷേക തൈലം വീണവൻ ശക്തിപ്പെട്ടത് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന വാക്ക് ഉപയോഗിച്ചപ്പോഴാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ നേരെ ചെന്നതുകൊണ്ടാണ്. പ്രിയരെ, യേശുവിന്റെ ശക്തനാമം എന്റെയും നിങ്ങളുടെയും നാവിലുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലത്തെ തകർക്കുവാൻ നമുക്കും ശക്തിയോടെ മുമ്പോട്ട് പോകാൻ കഴിയും. അതിനുള്ള ശക്തി നമുക്ക് കിട്ടും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരും. എന്റെ അപ്പന്റെ നാമം പറഞ്ഞ് ഞാൻ ശക്തിപ്പെടും, ഭയപ്പെടുകയില്ല എന്ന് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. അപ്പോൾ നമ്മുടെ ഭയം മാറും. നാം ആരെയാ ഭയപ്പെടുന്ന? ഭയപ്പെടേണ്ട എന്ന് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കർത്താവുണ്ട്. ശക്തിപ്പെടുക, ഞാൻ നിന്റെ കൂടെയില്ലേ. ക്രിസ്തുവിൽ ശക്തിപ്പെടുവാൻ യഹോവയുടെ നാമം കയ്യിലെടുത്ത ആ ബാലനെ പോലെ, ആ യുവാവിനെ പോലെ നമുക്കും പറയാൻ കഴിയണം. നമ്മുടെ യൗവനക്കാരും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ശക്തിപ്പെടുമെന്ന്. ആ വാക്ക് പറഞ്ഞ് ഗോലിയാത്തിന്റെ നേരെ പോയവൻ, ക്രിസ്തു ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന്, ക്രിസ്തുവിന്റെ നാമത്തിൽ പോയവൻ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയെയും അറിയിക്കുവാൻ കാരണക്കാരനായി. 1 Samuel 17:46 നമുക്കത് കാണാം. Philippians 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന്. നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? നമുക്ക് ശക്തി തരുന്ന ഒരുവനുണ്ട്. ഏത് ബലഹീനതയിലും നമ്മുടെ അടുക്കലെത്തി നമുക്ക് ശക്തി പകർന്നു തരുന്ന ഒരുവനുണ്ട്. അവന്റെ ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ ഏത് ശത്രുവിനെയും ഏത് പ്രതികൂലത്തെയും തോൽപ്പിക്കുവാൻ നമുക്ക് ധൈര്യം കിട്ടും. രണ്ടാമതായി, ക്രിസ്തുവിൽ ധൈര്യപ്പെടുക. ഒന്നാമത്തേത്, ക്രിസ്തുവിൽ ശക്തിപ്പെടുക. ശക്തി ലഭിക്കുമ്പോൾ മുമ്പോട്ട് പോകാനുള്ള ധൈര്യവും നമുക്ക് ലഭിക്കുന്നു. വാക്കുകൾ, സ്പർശനം, സാന്നിധ്യം, ഇവ തന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ യേശുവിന്റെ സാന്നിധ്യത്തിൽ ഉയർന്ന മലയിലെത്തിയ 3 ശിഷ്യന്മാർ കണ്ട കാഴ്ചയും കേട്ട ശബ്ദവും മൂലം അവർ ഭയവിഹ്വലരായി നിലത്തു വീണു. എന്നാൽ യേശു അവരെ തൊട്ടപ്പോൾ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിൽ ധൈര്യമുള്ളവരായി. പ്രതികൂലങ്ങൾ കണ്ട് ഭയപ്പെടുന്ന ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഭയപ്പെടേണ്ട, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ശത്രു. ഇതാണ് അവർ ഭയപ്പെടാൻ കാരണം. അവരോട് മോശ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് കാണുന്ന ശത്രുവായ മിസ്രയീമിനെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല. പ്രൈസ് ദ ലോർഡ്. യഹോവ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. എനിക്കും നിങ്ങൾക്കും വേണ്ടി യഹോവ പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുക. മോശ പറഞ്ഞതുപോലെ അവനും നമ്മളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാൻ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന നന്മ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഇന്ന് കാണുന്ന ശത്രുവിനെ ഇനി മേലാൽ നിങ്ങൾ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ മുമ്പിൽ വന്ന പ്രശ്നം ഇനി മേലാൽ നീ കാണുകയില്ല. നിന്റെ ശത്രുവിനെ ആ ചെങ്കടലിന്റെ നടുവരെ കൊണ്ടുവരുവാനും അവിടെ കല്ലുപോലെ ആക്കുവാനും കഴിയുന്ന ഒരു ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത്. അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും നിന്റെ കൂടെ അവനുള്ളപ്പോൾ നീ ഭയപ്പെടുന്നത് എന്തിന്? അവൻ ചെങ്കടലിന്റെ നടുവി വരെ വരണ്ടിയത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവനെ ഇനി നീ കാണുകയില്ല എന്ന് പറഞ്ഞ വാക്ക് പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് തന്ന ശക്തി, മുമ്പോട്ട് പോകാൻ ധൈര്യപ്പെടുത്തിയ വാക്കുകൾ, ആ വാക്ക് കേട്ട് വിശ്വസിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. ക്രിസ്തുവിൽ ധൈര്യപ്പെടുന്നവർക്ക് മനുഷ്യകരത്തിനപ്പുറം വിടുവിക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന് വിശ്വാസമുണ്ട്. ക്രിസ്തുവിൽ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഉള്ളൂ അവരെ വിടുവിക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന വിശ്വാസം. അത് നമുക്ക് രണ്ട് ദിന വൃത്താന്തം 32:1-8 വാക്യങ്ങളിൽ വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അശൂർ രാജാവായ സെൻഹരിബ് യഹൂദയിൽ വന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കുമെന്നുള്ള ഭീതി ജനത്തിനുണ്ടായപ്പോൾ യഹിസ്കിയ രാജാവ് ചില കരുതലുകൾ ചെയ്ത ശേഷം പടയാളികളിൽ പ്രധാനികളോട് പറഞ്ഞ വാക്കുകളാണ് രണ്ട് ദിന വൃത്താന്തം 32:7-8 വാക്യങ്ങൾ. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോട് കൂടെ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവേ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ഭ്രമിക്കരുത്, അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. ശത്രു എന്തെല്ലാം ചെയ്താലും ഭയപ്പെടേണ്ട കാര്യമില്ല, അവനോട് കൂടെയുള്ളതിനേക്കാൾ കഴിവുള്ള ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനോട് കൂടെ മാംസഭുജമ, നമ്മളോട് കൂടെ അതല്ല, നമ്മുടെ കൂടെ ഉള്ളവൻ സർവശക്തനായ ദൈവമാണ്. യുദ്ധങ്ങളെ നടത്തുവാനും നമ്മെ സഹായിപ്പാനും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. അതെ, നമ്മോട് കൂടെയുള്ളവൻ ശക്തിയുള്ളവൻ തന്നെയാണ്. നെപ്പോളിയന്റെ സൈന്യം ഒരിക്കൽ ഓസ്ട്രിയയുടെ അതിർത്തി പട്ടണമായ ഒരു ചെറിയ പട്ടണത്തിനെ പിടിക്കുവാൻ എത്തിയതറിഞ്ഞ് അവിടെയുള്ള ജനങ്ങൾ ഭയപ്പെട്ടു. അശക്തരായ നമുക്ക് കീഴ്പ്പെടാമെന്ന് അവർ തീരുമാനിച്ചു. സമാധാനത്തിന്റെ വെള്ളക്കൊടിയുമായി പാവം ജനങ്ങൾ ഭയന്ന് ദേവാലയത്തിലെത്തി. അന്ന് വിശുദ്ധ ദിവസമായിട്ടും അവർ ആരാധിക്കുന്ന കാര്യം പോലും മറന്നു. അവർ ഭയത്തിലിരിക്കുക. പെട്ടെന്ന് ഒരു ദൈവദാസൻ അതിൽ നിന്ന് എഴുന്നേറ്റു. ഇന്ന് വിശുദ്ധ ദിവസമല്ലേ, പള്ളിമണികളൊക്കെ ഒന്ന് മുഴക്കിക്കേ. പള്ളിമണി മുഴക്കി ആളുകളെല്ലാം അകത്ത് കയറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രശ്നത്തെ നമുക്ക് കർത്താവിങ്കൽ സമർപ്പിക്കാം. ധൈര്യപ്പെട്ട് എല്ലാവരും മുമ്പോട്ട് വരിക. ദൈവശക്തിയിൽ അവർ ആശ്രയിച്ചു. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ടെന്ന വാക്കവർ വിശ്വസിച്ചു. അവൻ അസാധ്യമായി ഒന്നുമില്ല എന്നവർ ഏറ്റുപറഞ്ഞു. അപ്പോൾ ശത്രുപക്ഷത്തൊരു ചലനം നടന്നു. പള്ളിമണിയുടെ ശബ്ദം കേട്ടപ്പോൾ അവർ വിചാരിച്ചതോ, ഈ ചെറിയ പട്ടണത്തെ രക്ഷിക്കാൻ ആരോ എത്തി എന്നുള്ള മുന്നറിയിപ്പാണ് ഈ മണിയെന്ന്. ശത്രു സൈന്യം ഓടിപ്പോയി. ദൈവം നൽകിയ ധൈര്യം അവരെ ജയാളികളാക്കി. പ്രൈസ് ദി ലോർഡ്. ധൈര്യപ്പെട്ടവരായി വീട്ടിലേക്ക് മടങ്ങിപ്പോകാനല്ല, പിന്നെയോ ബലപ്പെടുത്തുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പരിപൂർണമായി ഒന്ന് വിശ്വസിക്കുമോ? നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ആരാധിക്കുക, ദൈവശക്തിയിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല. മനുഷ്യഭുജമല്ല നമ്മുടെ കൂടെയുള്ളത്, യുദ്ധത്തെ ജയിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഈ ധൈര്യം നമ്മൾ പ്രാപിച്ചെങ്കിൽ നമ്മൾ ആ ധൈര്യത്തെ മറ്റുള്ളവർക്കൂടെ കാട്ടിക്കൊടുക്കണം. അതിനായി ദൈവം കൃപ ചെയ്യട്ടെ. ഉയർപ്പിന്റെ ദൂത് ഭയപ്പെടാതെ മറ്റുള്ളവരെ അറിയിക്കുവാൻ നിർദ്ദേശം കിട്ടിയ സ്ത്രീകളെ മത്തായി 28:5-7 വാക്യങ്ങൾ നമുക്ക് കാണാം. മത്തായി 28:9-10 വാക്യങ്ങളിൽ ആ സ്ത്രീകളോട് യേശു തന്നെ പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി ഈ ഉയർപ്പിന്റെ സന്ദേശം മറ്റുള്ളവരെ കൂടി അറിയിക്കുക എന്ന്. അപ്പം ധൈര്യത്തോടെ സന്ദേശം അറിയിക്കാനുള്ള സാഹചര്യം, അവകാശം, അനുവാദം ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. ധൈര്യത്തോടെ ഈ ദൂതവും നമുക്ക് അറിയിക്കാം. അതിനായി ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്ത ദൈവമായ യഹോവേ, ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ തന്ന അവസരത്തിന് നന്ദി. ഞങ്ങളുടെ പ്രാണസങ്കടങ്ങളെ കണ്ട്, ഞങ്ങളുടെ കരച്ചിൽ കേട്ട്, ഞങ്ങളുടെ അടുത്തെത്തി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. പലപ്പോഴും ശത്രുവിനെ കണ്ട്, പ്രശ്നങ്ങളെ കണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നവരാകുന്നു. അങ്ങ് ഇന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ വന്ന ശത്രുവിനെ ഇനി മേലാൽ നിങ്ങൾ കാണുകയില്ല. ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഭയപ്പെടേണ്ട, മനുഷ്യരിൽ ആശ്രയിക്കരുത്, ഭ്രമിക്കരുത്. ശത്രുവിന്റെ കൂടെ ഉള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവന്റെ കൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോട് കൂടെയോ നമ്മുടെ നമ്മളെ സഹായിക്കുന്ന യുദ്ധവീരനായ യഹോവയുണ്ടെന്ന് വാക്ക് തന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ധൈര്യത്തിനായി സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണം. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും അവിടുന്ന് ദാനമായി നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.